പുതിയ വർഷത്തിൽ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനകളെ ഞങ്ങൾ അറിയിക്കുന്നു. പ്രശസ്ത ഗാനരചയിതാവായിരുന്ന ഫ്രാൻസെ റിഡ്ലി തന്റെ 43 വയസ്സിൽ ഇഹലോകം വിട്ട് കടന്നുപോയ ആ സഹോദരി പുതിയ വർഷത്തിൽ ഒരു ഗാനം ഇപ്രകാരം എഴുതി: Another year is dawning. Dear Father, let it be another year with thee. പുതിയൊരു വർഷം പൊട്ടിവിടിരുന്ന കർത്താവെ, പ്രിയപിതാവെ, നിന്നോടുകൂടി ആയിരിക്കാൻ. Another year of progress. Another year of praise. Another year of God's mercies. Another year for leaning on Jesus. കർത്താവെ, നിന്റെ മാർവിൽ ചാരിയിരിപ്പാൻ ഒരു പുതിയ വർഷം കൂടെ നീ തന്നതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവര് പറഞ്ഞു, ഈ വർഷം ഞാനിവിടെ പൂർത്തീകരിക്കുമെന്നറിയില്ല, ഒരുപക്ഷെ നിത്യതയിലായിരുന്നാലും. ഡിയർ ഫാദർ, ലെറ്റ് ഇറ്റ് ബി, അത് നിന്നോടുകൂടെ തന്നെ ആയിരിക്കാൻ നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പറയാം, കർത്താവെ, ഈ വർഷത്തിന്റെ തിരശീല വീഴുന്നതിന് മുമ്പ് കർത്താവ് നമ്മെ വിളിക്കുകയോ തന്റെ കാഹളം ധ്വനിക്കുകയോ ചെയ്താൽ, ലോർഡ്, അവിടുത്തോടുകൂടി ആയിരിക്കാൻ എന്നെ ഈ വർഷം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. ഈ പുതിയ വർഷത്തിൽ ഒരുപക്ഷെ അനേക തീരുമാനങ്ങൾ എടുക്കേണ്ട സഹോദരങ്ങളുടെ ഇരിപ്പുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് പ്രൊഫഷൻ എടുക്കണം, ദൈവവിലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, എങ്ങോട്ട് പോകണം, ഒരൈഡിയയും കിട്ടുന്നില്ല. ജീവിതത്തിൽ അനേക പ്രതിസന്ധികളുടെ മധ്യത്തിൽ മുമ്പിൽ ഇരുട്ടുകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നാം ആയിരിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, എന്റെ പാതകളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. ഇടത്തോട്ട വലത്തോട്ട് തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലെ പോവുക എന്നെന്റെ ഉള്ളത്തിൽ നാം മുമ്പേ കേട്ടതുപോലെ എന്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ ഗൈഡ് ചെയ്യണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹാലേലൂയ. ജോൺ ഹെൻറി ന്യൂമാൻ, ലെറ്റ് കൈൻഡ്ലി ലൈറ്റ്, ദയാപ്രകാശമേ നയിച്ചാലും എന്നുള്ള മനോഹര ഗാനം എഴുതിയ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ലോർഡ്, ഐ എം നോട്ട് പ്രേയിങ് ഫോർ എ ഡിസ്റ്റൻസ് സീൻ, വളരെ ദൂരെയുള്ള കാഴ്ചകൾക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. വൺ സ്റ്റെപ്പ് ഇൻ ഫോർ മീ, കർത്താവെ, എനിക്ക് ഒരു സ്റ്റെപ്പ് മതി, ഒരു നിമിഷം എനിക്ക് അടുത്ത സ്റ്റെപ്പ് മാത്രം പറഞ്ഞു തന്നാ മതി. അദ്ദേഹത്തിന്റെ ഇംഗ്ലണ്ടിലേക്കുള്ള മടക്കയാത്രയിൽ താൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ താൻ രോഗിയായിരുന്നു, വളരെ ക്ഷീണിതനായിരുന്നു. എന്നാൽ ആ കപ്പലിൽ 1833 വളരെ കാറ്റുകളും കോളുകളും ആഞ്ഞടിച്ചപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായി കപ്പലിൽ ഡെക്കിലൂടെ നടന്നപ്പോൾ ആ കപ്പലിന്റെ ക്യാപ്റ്റൻ അത്തോട് സംസാരിപ്പിനിടയായി. രാത്രിയാണ്, കപ്പൽ മൂവ് ചെയ്യുന്നില്ല. ആ സമയത്ത് ആ ക്യാപ്റ്റൻ ആകാശത്തേക്ക് നോക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യൂമാനോട് പറഞ്ഞു, ന്യൂമാൻ, There is one star standing there. ഒരു നക്ഷത്രം മാത്രം അവിടെ പ്രകാശിക്കും, നിങ്ങൾ കണ്ടോ? If the wind rises, we can chart our course. കാറ്റ് അനുകൂലമായിട്ട് വീശുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. At night, one little star is sufficient. രാത്രിയിൽ ഒരു നക്ഷത്രം നമ്മുടെ യാത്രയ്ക്ക് ധാരാളം മതിയാവും. ഹല്ലേലൂയ. ആ നക്ഷത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ തന്നെ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്നു. യാക്കോബിൽ ഉയർന്ന നക്ഷത്രം നേരം വിളക്കി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുളി കത്തി നിൽക്കുന്ന വിളക്ക് പോലെ ഈ വചനത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ക്രിസ്തു നന്നുമ്പെ കേട്ടതുപോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ ആ നക്ഷത്രം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ വർഷത്തെ നോക്കി ധൈര്യത്തോടെ പറയാൻ സാധിക്കും, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വി ആർ നോട്ട് പ്രേയിങ് ഫോർ എ ഡിസ്റ്റൻസ് സീൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ദൈവവേല, ഞങ്ങളുടെ മിനിസ്ട്രി എന്തുമായിക്കോട്ടെ, ലോർഡ്, വൺ സ്റ്റാർ. കർത്താവെ, ആ നക്ഷത്രം, അശുഭ്രമായ ഉദയനക്ഷത്രം, അവൻ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ വിളക്കും ഞങ്ങളുടെ പാതയുടെ പ്രകാശവും. ഉള്ള പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ ചില വചനങ്ങൾ പ്രാരംഭമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 7 മുതലുള്ള വേദഭാഗങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 7 മുതലുള്ള വേദഭാഗങ്ങൾ ആർക്കെങ്കിലും സാവധാനം വായിക്കാം.
മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേരിത്ത് ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവൻ അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു.
ഇപ്പോഴുള്ളവരോട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സാഹചര്യം ഞാൻ പറയാം. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ യാത്ര ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു പ്രത്യേക പോയിന്റിൽ അവരെത്തി. മോശ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിയമം എഴുതി വാങ്ങിക്കാൻ വേണ്ടി പർവ്വതത്തിൽ പോയ സമയത്ത് താഴെ വലിയൊരു പ്രോബ്ലം ഉണ്ടായി. അഹരോന്റെ നേതൃത്വത്തിൽ അങ്ങനെ തന്നെ പറയാം, ജനം ആലോചിച്ച് നോക്കണം. കുഞ്ഞാണ്ട രക്തത്താൽ വിടുവിക്കപ്പെട്ട ജനം, ചെങ്കടലിൽ കടന്നവര്, മാറയിലെ വെള്ളം മധുരമാക്കി കുടിച്ചവര്, ഇപ്പോൾ അവര് പറയുന്നു ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ നടപ്പാനായിട്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അങ്ങനെ അവർ മിസ്രയീമിൽ ആരാധിച്ചിരുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കി, കാളക്കുട്ടിയെ ആരാധിച്ച് വളരെ വീഴ്ചയുടെ ഒരു അവസ്ഥയുണ്ടായി. ദൈവം മോശയോട് പറഞ്ഞു, താഴേക്ക് ഇറങ്ങി ചെല്ല്. മോശയും ജോഷുവയും ഇറങ്ങി വരുമ്പോൾ വലിയ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. മോശയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങൾ ആ സിറ്റുവേഷൻ ആലോചിക്കണം. മോശയുടെ ആ ഒരു ഹൃദയത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിക്കണം. ഒരു കാളക്കുട്ടിയുടെ മുന്നിൽ കിടന്ന് ചാടിയിട്ട് പറയാണ് യഹോവയ്ക്ക് ഒരു ഉത്സവം. അങ്ങനെ വളരെ വിഷമത്തോടെ മോശ ഇറങ്ങി വന്നിട്ട് മോശയുടെ ദേഷ്യത്തിന് ഈ കാളക്കുട്ടിയെ അരച്ച് പൊടിച്ച് പൊടിയാക്കി വെള്ളത്തിലിട്ട് മൊത്തം ഇതിനെ കുടിപ്പിച്ചു. പക്ഷെ അതിലും ദുഃഖകരമായ അവസരം കാര്യമുണ്ട്. മോശ പറഞ്ഞ എല്ലാവരും വാളെടുക്കാൻ പറ. താൻ തന്റെ സഹോദരനെന്ന് നോക്കരുത്, സ്നേഹിതനെന്ന് നോക്കരുത്, അയൽക്കാരനെന്ന് നോക്കരുത്, വെട്ടിക്കോളാൻ പറഞ്ഞു. യഹോവയുടെ പക്ഷത്തുള്ള മാറി നിൽക്കാൻ പറഞ്ഞു. കുറെ പേര് മാറി നിന്നു, ബാക്കിയുള്ളവർ ഇപ്പുറത്ത് നിന്നു. ലേവ്യന്മാര് വാള് ധരിച്ചുകൊണ്ട് വെട്ടാൻ തുടങ്ങി. അന്ന് 3000 പേര്. ആലോചിച്ച് നോക്കണം, നിങ്ങൾ ആ ആത്മാവിൽ ആ കാഴ്ച ഒന്ന് കാണണം. ഇസ്രായേലിന്റെ പാളയം, കാളക്കുട്ടിയെ ഉണ്ടാക്കിയ യാഗപീഠം, കാളക്കുട്ടിയെ കുടിച്ച് അവന്റെ വയറ്റിൽ ആ കാളക്കുട്ടി കിടക്കുക. അതുമാത്രമല്ല, തങ്ങൾ ഇത്രയും ദിവസം ഒരുമിച്ച് യാത്ര ചെയ്ത് വന്ന, തോളെ കൈയിട്ട് ഒരു പാട്ട് പാടി വന്ന സഹോദരങ്ങളെ നിഷ്കരുണം 3000 എണ്ണം, ഒന്നും രണ്ടുമല്ല, 3000 പേര് രക്തമൊലിപ്പിച്ച് തല സെപ്പറേറ്റഡ് ആയിട്ടും കൈയും കാലും ഒക്കെ മുറിയപ്പെട്ട് കിടക്കുന്ന കാഴ്ച നിങ്ങളിന്ന് കണ്ടോ? ദൈവം മോശയോട് പറഞ്ഞു, നിന്നെ ഞാൻ വലിയ ജാതിയാക്കാം, വിട്ടേരെ വരെ. കർത്താവ് പറഞ്ഞു, മോശ പറഞ്ഞു, കർത്താവെ വിടല്ലേ, എന്റെ പേര് വെട്ടിയാലും കുഴപ്പമില്ലേ, ഈ ജനത്തോട് കർണ കാണിക്കണേ. ഇങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായ ഒരു സമയത്ത് മോശ ഒരു കാര്യം ചെയ്യുന്നത് എന്റെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക. മോശയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യാം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ മോശയ്ക്ക് പല കാര്യങ്ങളെ ചെയ്യാം. വേണമെങ്കിൽ മൂപ്പന്മാരെ എല്ലാം കൂട്ടിമുട്ടി ഒരു എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു കൗൺസിൽ കൂടാം. ഇനി ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെ കാളക്കുട്ടിയെ ആരാധിക്കാതിരിക്കാനുള്ള ചില നിയമങ്ങൾ തയ്യാറാക്കാം.
പക്ഷെ മോശ ഇതൊരു കാര്യമുണ്ട്, വളരെ ശ്രദ്ധിക്കുക. മോശയ്ക്ക് എവിടുന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. മോശ ഒരു കൂടാരം, ഒരു ടെന്റ് എടുത്ത് പാളയത്തിന്റെ പുറത്തോട്ട് അങ്ങ് നടന്നു പോവുക. ഞങ്ങൾ ആത്മാവിൽ ഒന്ന് കാണണം. പാളയത്തിനകത്ത് ഏറ്റവും നടുക്ക താമസിച്ചവൻ ഒരു കൂടാരമൊക്കെ ചെറിയൊരു ടെന്റാന്നാണ് എന്റെ വിചാരം. സമാഗമന കൂടാരം മറ്റേ കൂടാരം അല്ല കേട്ടോ. മോശയിട്ട പേരാ മീറ്റിംഗ് പ്ലേസ്. ഈ കൂടാരം എടുത്തുകൊണ്ട് മോശ വളരെ ദൂരത്തിൽ ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കുമ്പോൾ രണ്ടായിട്ട് ജനം വേർതിരിഞ്ഞു. ശ്രദ്ധിച്ചാട്ടെ, യഹോവയെ അന്വേഷിക്കുന്നവനും യഹോവയെ അന്വേഷിക്കാത്തവരും. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം മോശയുടെ പുറകെ പോയി. എന്നിട്ട് ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാടക്കൽ നമസ്കരിച്ചു. ജോഷുവ കൂടെ ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗ് പ്ലേസിന്റെ ഉള്ളിൽ വെച്ച് ശ്രദ്ധിച്ചേ, യഹോവ മോശയോട് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒന്നിന്റെ കാര്യങ്ങളുണ്ട്. കർത്താവേ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഒത്തിരി വിഷയങ്ങൾ അപ്പുറം കിടപ്പുണ്ട്, കാളക്കുട്ടി അപ്പുറം കിടപ്പുണ്ട്, ജനം മരിച്ചു കിടന്നു, ശവടക്ക് 3000 എണ്ണത്തിന്റെ ശവടക്ക് കഴിഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയം, എന്ന മോശ ഇതൊന്നുമല്ല ദൈവത്തോട് പറഞ്ഞ്. മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ നിനക്ക് കൃപയുണ്ടെങ്കിൽ, നിനക്കെന്നോട് കൃപയുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴികളെ എന്നെ അറിയിക്കണം.
രണ്ടാമത്,
നിനക്ക് എന്നോട് കൃപയുണ്ട് ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ.
അതിന്റെ 13-ാം വാക്യം,
ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ, എന്റെ സാന്നിധ്യം നിന്നോട് പോരും, അവിടെ വിഷയം സെറ്റിൽ ചെയ്യുന്നുണ്ട്. 17-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു.
അപ്പോൾ അടുത്ത പ്രാർത്ഥന, കർത്താവേ നിന്റെ തേജസ് എനിക്ക്. 3 പ്രാർത്ഥന അവിടെ കാണുന്നത്. ഒന്ന് എന്താണെന്നറിയാമോ, ലോർഡ് നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. 2,
എനിക്ക് നിന്നെ കൂടുതൽ അറിയണം, എനിക്ക് നിന്നെ കൂടുതൽ അറിയണം, ഞാൻ നിന്നെ കൂടുതലായിട്ട് അറിയുമാറാകട്ടെ.
3, ലോർഡ് ഷോ മീ ദൈ ഗ്ലോറി, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം.
പ്രിയമുള്ള നിങ്ങൾ ചിന്തിക്കുക, ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇതാണോ പ്രാർത്ഥിക്കേണ്ടത്? 3 പ്രാർത്ഥനയാണ്, കർത്താവ് ലോർഡ് ഷോ മീ ദൈ വേസ്. 103 സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞു, അവൻ മോശയ്ക്ക് തന്റെ വഴികളെയും ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളെയും അറിയിച്ചു.
പ്രിയസഹോദരേ, അനേക സഭകൾ അനേക ആളുകൾ ഇടിച്ചുകൂടുന്നുണ്ട്. ഈ സഭയിലും കുറച്ചുപേരുണ്ട്, കുറച്ചുപേരേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ വഴികൾ അറിഞ്ഞവർ എത്രയോ ചുരുക്കം. ഞാൻ ചോദിക്കട്ടെ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമോ, ദൈവമേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. ദ വേസ് ഓഫ് ദ ലോർഡ് ആർ പെർഫെക്റ്റ്. കർത്താവേ നിന്റെ വഴികൾ തികവുള്ളതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും സഭയെയും നിന്റെ വഴികളിൽ നടത്തണമേ നാം പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ പ്രാർത്ഥന. യെശയ്യാവിൽ നമ്മൾ കാണുന്നു, കർത്താവ് ബലമുള്ള കൈകൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഈ ജനത്തിന്റെ വഴിയിൽ നീ നടക്കരുത്. കർത്താവ് യെശയ്യാവിനോട് പറയുക. യിരെമ്യാവിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് പഴയ വഴി ഏതെന്ന് നോക്കി ചോദിച്ച് അതിൽ നടക്കണം, എന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനെന്ന് വചനം പറയുന്നു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തും. പ്രിയ സഹോദരങ്ങളെ, ഈ മോശയെ നിങ്ങൾ ഒരു നിമിഷം നോക്കുക. ജനമെല്ലാം പാളയത്തിൽ ഇരിക്കുമ്പോൾ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഒരു മീറ്റിംഗ് പ്ലേസ്, ഒരു ടെന്റ് ഉണ്ടാക്കി ദൂരത്ത് പോയി ടെന്റ് അടിച്ച് അതിനകത്തിരുന്ന് ദൈവവുമായിട്ട് സംസാരിക്കുക. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിലും പ്രിയമുള്ളവരെ, എത്ര തിരക്കുള്ളവരെങ്കിലും എത്ര പ്രതിസന്ധികൾ, ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു മീറ്റിംഗ് പ്ലേസ് ഉണ്ടോ? ഡു വി ഹാവ് എ മീറ്റിംഗ് പ്ലേസ് വിത്ത് ഗോഡ്? ദൈവമായിട്ട് നമുക്കൊരു മീറ്റിംഗ് പ്ലേസ് ഉണ്ടോ? ഒരു ടെന്റ് ഉണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ വീട് ഒരു ചെറിയ വീടായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, അവിടുത്തെ ടെറസിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാം. ഒരുപക്ഷെ നിങ്ങൾക്ക് സെപ്പറേറ്റ് പ്രാർത്ഥനാ മുറി ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് സമയമില്ല. വിശ്വാസയാത്രയിൽ നാം ഓരോ വർഷം മുമ്പോട്ട് കടന്നു പോകുന്നതോറും നാം മുമ്പേ കേട്ടതുപോലെ, ഒന്ന്, ദൈവത്തിന്റെ വഴികൾ നാം അറിയണം; 2, ദൈവത്തെ നാം ആഴത്തിൽ അറിയണം; 3, അവിടുത്തെ തേജസ് എന്താണെന്ന് നാം ആഴത്തിൽ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇസ്രായേൽ ജനത്തെ പോലെ നാമും ഇങ്ങനെ ഉഴന്ന് നടന്നതായിട്ട് 107-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. തെറ്റിദ്ധരിക്കരുത്, അനേക സൗരങ്ങൾ പറയുന്നു, ബ്രദറെ, കൂട്ടുകാര, സുഹൃത്തെ, ഞാൻ ചോദിച്ചതിനെല്ലാം ദൈവം എനിക്ക് മറുപടി തന്നിട്ടുണ്ടോ ഇല്ലയോ? തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാത്തിനും ദൈവം മറുപടി തന്നെന്നുള്ളത് ആവർത്തിക്കട്ടെ, നിങ്ങളിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ള തെളിവല്ല. ഇസ്രായേൽ ദൈവത്തോട് രാജാവിനെ ചോദിച്ചു, ദൈവർക്ക് രാജാവിനെ കൊടുത്തു. ഇസ്രായേൽ ദൈവത്തോട് കാടപ്പക്ഷിയെ ചോദിച്ചു, ദൈവർക്ക് കൊടുത്തു. ദൈവം ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നവനാ, ധാരാളമായിട്ട് കൊടുക്കുന്നവനാ. ദൈവം ചോദിച്ചതെല്ലാം ലഭിക്കാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? അവരോട് മുമ്പിലത്തെ വചനം ദൈവം ഒരുപക്ഷെ പറഞ്ഞേക്കാം, നീ ചോദിച്ച് ഞാൻ നിനക്ക് തന്നില്ല, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ്യ! എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. പ്രിയമുള്ളവരെ, ദൈവജനത്തിന്റെ എക്കാലുമുള്ള പ്രോബ്ലം എന്താണെന്നറിയാവോ?
ഇസ്രായേൽ ജനം എന്നും ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പർവ്വതത്തിൽ വന്നപ്പോഴും പറഞ്ഞു, ദൈവമേ നീ ഞങ്ങളോട് സംസാരിക്കരുത്.
പിന്നെ ആര് സംസാരിച്ചാ മതി? മോശ ഞങ്ങളോട് സംസാരിച്ചാ മതി.
പ്രിയ സൗരങ്ങളെ, നിങ്ങൾ പറ, നിങ്ങളോട് മോശം സംസാരിച്ചാ മതിയോ അതെയോ ദൈവം നിങ്ങളോട് സംസാരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? പിശാചിനൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? ഇതുപോലൊരു മീറ്റിംഗ് പ്ലേസിൽ വെച്ച് ജനം വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് മുഖാമുഖം കണ്ട് ദൈവത്തിന്റെ വഴികൾ അറിഞ്ഞ് ദൈവമാരം ആഴത്തിൽ അറിഞ്ഞ് ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ തക്കണം അവർ പഠിക്കുന്നത് പിശാചിനൊട്ടും താല്പര്യമില്ല. പ്രിയമുള്ളവരെ, പിശാചിനൊറ്റ കാര്യമേ ഉള്ളൂ, ഇവർ ചോദിക്കുന്നതെല്ലാം ദൈവം കൊടുത്തോട്ടെ. പക്ഷേ ദേ ഷുഡ് നെവർ ഹിയർ ഗോഡ്സ് വോയ്സ്. പേഴ്സണൽ ആയിട്ട് അവർ ദൈവമായിട്ട് കാണരുത്. അതിനുവേണ്ടിയാണ് തന്ത്രങ്ങൾ മെനയുന്നത്. നസറത്തിലെ പള്ളിയിൽ യേശു വന്നു, കർത്താവിന്റെ ശബ്ദം ജനം കേട്ടുകൊണ്ടിരിക്കുക, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ തന്റെ മനോഹര വചനം കേട്ടോണ്ടിരിക്കുന്ന കുറച്ചു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ജനം ആകപ്പാടെ അസ്വസ്ഥരായി. നിങ്ങൾ പറ ആരെ അവരെ അസ്വസ്ഥരാക്കിയേ? കാരണം യേശുവിന്റെ മെസ്സേജ് തുടങ്ങിയതേ ഉള്ളൂ. ജനമെല്ലാം പറഞ്ഞില്ലില്ല, അവനെ കൊല്ലണം എന്ന് പറഞ്ഞതേ മെസ്സേജിന്റെ പകുതിയിൽ അവനെ കൊണ്ടുപോയി. കഫർണം സ്വന്തം പള്ളിയിൽ യേശു വന്നപ്പോൾ യേശുവിന്റെ മെസ്സേജ് വളരെ അനുഗ്രഹമാണെന്ന് അവിടെ പറയുന്നുണ്ട്. ശാസ്ത്രിമാരെ പോലെയല്ല, മർക്കോസിന്റെ ഒന്നിൽ വായിക്കുന്നു, അവൻ അധികാരത്തോടെ ലാവണ്യ വാക്കുകളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുത്തൻ അവിടെ കിടന്ന് വിളിച്ചു പറയുകയാണ്, നസറാനേ യേശുവേ, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, അവന്റെ ആഗ്രഹം ഇതാണ്, ദൈ ജനം യേശുവിന്റെ ശബ്ദം കേൾക്കരുത്. കർത്താവ് പറഞ്ഞു, മിണ്ടരുത്. ഐ ഡോണ്ട് വാണ്ട് യുവർ ടെസ്റ്റിമണി.
നിന്റെ സാക്ഷ്യം എനിക്ക് വേണ്ട.
ഹെബ്രായർ 12 പറഞ്ഞപ്പോൾ ജനം ദൈവത്തോട് പറയുകയാണ്, ലോർഡ് ഡോണ്ട് സ്പീക്ക് എ വേർഡ് ടു മീ, നീ എന്നോട് സംസാരിക്കരുത്. കർത്താവേ, നീ എന്നോട് സംസാരിക്കരുത്. മോശ ദൈവത്തോട് പറയാ, ലോർഡ് ഷോ മീ ദൈ വൈസ്, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചിരണമേ. കർത്താവ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുതെന്ന് പറഞ്ഞ് കർത്താവ് അവരോട് പറഞ്ഞു, അവർ എന്റെ വഴികളെ അറിയാത്തവരെന്ന് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞു. ഹൃദയം കഠിനമാകുന്നതിനാന്ന് പറയാം. ദൈവം ആദ്യം ഒരു കാര്യം സംസാരിക്കും, അനുസരിക്കത്തില്ല, അവിടെ കഠിനമായി. പിന്നെ അടുത്തൊരു കാര്യം പറയും, അനുസരിക്കത്തില്ല, അവിടെ ഹൃദയം കഠിനമായി. പിന്നെ അടുത്തൊരു കാര്യം പറയും, അനുസരിക്കത്തില്ല. അങ്ങനെയാണ് ഹൃദയം കഠിനമായി, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പറ്റാതെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഇങ്ങനെ കഠിനമായിരിക്കുന്നത്. ഒരുപക്ഷെ അക്ഷരത്തിന്റെ ലോകത്തിൽ നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കാം. ഒരുപക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അക്ഷരങ്ങളുടെ ലോകത്തിൽ നമ്മൾ ഒരുപക്ഷെ ചില അക്ഷരങ്ങൾ നമ്മൾ ധ്യാനിച്ചും അതിൽ നിന്ന് ചില പോയിന്റുകൾ കണ്ടെത്തിയൊക്കെ നമ്മൾ മുമ്പോട്ട് പോയാലും വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ വഴി എന്താണെന്നും ദൈവത്തിന്റെ റൂട്ട് എന്താണെന്നും ഈ ദൈവം ആരാണെന്നും യഥാർത്ഥത്തിലുള്ള വെളിപ്പാട് പ്രാപിക്കാതെ നാം ഒരുപക്ഷെ ഇസ്രായേൽ ജനത്തെ പോലെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഫസ്റ്റ് ഗോ ടു ദ മീറ്റിംഗ് പ്ലേസ്. ദൈവമായിട്ട് വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുക. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ആത്മാർത്ഥത്തോടെ ചോദിക്കട്ടെ, ദൈവത്തെ മുഖാമുഖം കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആത്മാവിൽ കാണാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ ചോദിക്കട്ടെ, ദൈവം നമ്മളുമായിട്ട് സംസാരിക്കാൻ ഇറങ്ങി വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടുവല്ലേ? എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കാൻ വേണ്ടി റെഡിയായി വന്നപ്പോ നമ്മൾ എഴുന്നേറ്റ് പോയില്ലയോ?
പോയി എന്തുകൊണ്ടാന്ന് പറയാം. ദൈവമായിട്ട് മുഖാമുഖം കണ്ടാൽ നമ്മുടെ പാപങ്ങൾ വെളിപ്പെടും. നമുക്കറിയാം
നമ്മുടെ രഹസ്യമായി വെച്ചിരിക്കുന്ന ചില താലോലിക്കുന്ന ചില പാപങ്ങളും നമ്മുടെ രഹസ്യമായ ചില അജണ്ടകളും പദ്ധതികളും ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ റിവീല് ചെയ്താൽ എനിക്കത് നടക്കത്തില്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്നില്ലെന്നറിയോ? കർത്താവേ, നീ എന്നോട് സംസാരിക്കരുത്. ഞങ്ങളുടെ സഭയിൽ ഇപ്പൊ ഇഷ്ടംപോലെ ആളുകള് മോശമായി പ്രസംഗിക്കുന്നുണ്ട്. അവരുൽപ്പത്തിയിൽ നിന്നും ആവർത്തനത്തിൽ നിന്നും വെളിപ്പാടിൽ നിന്നും ഒക്കെ കണ്ടുപിടിച്ച് ഓരോ ആഴ്ചയിലും മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിൽ തൃപ്തരാണെന്ന് പറഞ്ഞ് നമ്മൾ കടന്നു പോകരുത്. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ ഉറപ്പിക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവയെന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവയെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ കർത്താവിനെ കണ്ടാൽ ഒരു 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 കുഴപ്പമൊന്നല്ല, ഒരു ഗുണമാണ്. പക്ഷെ നമ്മൾ പോകത്തില്ല. ആദ്യം ദൈവത്തെ എന്നും കാണുമായിരുന്നു, ഒരു ദിവസം ദൈവം വന്നപ്പോ ആദം ശബ്ദം കേട്ടപ്പോ തന്നെ ആദം പോയി വിളിച്ചു, കർത്താവേ വേണ്ട. നമ്മൾ ദൈവത്തിൽ നിന്ന് വിളിക്കുന്ന ഒന്നാമത്തെ കാരണം പറയാം, കർത്താവേ വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ?
കർത്താവേ, ആ കാര്യം വെറുത്തുപേക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ഈ ഒരു കാര്യം നീ എന്നോട് ചോദിക്കുമെന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ദൈവ പാപത്തിൽ നാം തുടരുകയാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതിപരിശുദ്ധനായ ദൈവമായിട്ട് ഈ മീറ്റിംഗ് പ്ലേസിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുമ്പോൾ ക്രൂശിന്റെ അടുക്കലേക്ക് ചെന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം ലഭിച്ച് കരഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ അരികിലേക്ക് നമ്മൾ കടന്നില്ല. അത് പിശാചിനറിയാം. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോ ദൈവത്തിന്റെ വലിയ ശബ്ദം യെശയ്യാവ് കേൾക്കുകയാണ്. ഹോളി ഹോളി ആരാധന കേൾക്കുമ്പോൾ യെശയ്യാവിനുണ്ട് ആദ്യത്തെ ചിന്ത എന്താ? യെശയ്യാവിന് മനസ്സിലായി എന്റെ നാക്കാണ് പ്രശ്നം. അവിടെ ദൈവത്തോട് അവൻ നിലവിളിക്കുകയാണ്, കർത്താവേ ഞാൻ അശുദ്ധനായ അതരങ്ങളുള്ള മനുഷ്യനാ, എന്നെ ശുദ്ധീകരിക്കണം എന്നുള്ള നിലവിളി ഇല്ലാത്തോണ്ടാണ് അടുത്തത് കേൾക്കാത്തത്. അനന്തരം ഞാൻ ആരെ അയക്കണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ശബ്ദം കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറയാം. നമ്മുടെ അതരങ്ങൾ അശുദ്ധമായിരിക്കുമ്പോൾ ദൈവമായി മുഖാമുഖം കണ്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ നമ്മൾ മനസ്സ് വെക്കാത്തോണ്ടാണ് അനന്തരം ഞാൻ ആരെ അയക്കണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കാത്തത്. നമ്മൾ പറഞ്ഞു, കർത്താവേ എനിക്ക് നീ എന്നോട് സംസാരിക്കണ്ട, മോശ എന്നോട് സംസാരിച്ചാ മതി. മോശ സംസാരിച്ചുള്ള ഗുണം പറയാം. റാഹേലിനോട് യാക്കോബ് സംസാരിക്കുന്നതുകൊണ്ട് റാഹേലിന് കുഴപ്പമില്ല. കാരണം യാക്കോബ് വേണേ ഒരുപക്ഷെ ദൈവദിനം പറഞ്ഞു കാണുമായിരിക്കാം റാഹേലിനോട്. പക്ഷെ ദൈവം സംസാരിക്കും, പറയും, റാഹേലെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വിഗ്രഹങ്ങൾ. ജനത്തിന് താല്പര്യം മോശ സംസാരിക്കുന്നതാ. കാരണം രേഫാൻഡാവിന്റെ നക്ഷത്രമൊക്കെ ചുവന്നുകൊണ്ട് പോകുമ്പോൾ മോശയെ മറയ്ക്കാൻ സാധിക്കും. പക്ഷേ സർവശക്തനായ ദൈവത്തെ മറയ്ക്കാനായിട്ട് നമുക്ക് കഴിയാത്തത് കൊണ്ട് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമായിട്ട് നാം മുഖാമുഖം വരുമ്പോൾ നമ്മുടെ പാപത്തെ ഓർത്താം നിലവിളിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം നുറുക്കത്തോടെ നാം നിലവിളിക്കും. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്നുള്ള നിലവിളിയും കണ്ണുനീരും നമുക്ക് നഷ്ടമായെങ്കിൽ ഈ പുതുവർഷത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ യഥാർത്ഥമായ ഒരു ഹൃദയ നുറുക്കം എനിക്ക് തരണമേ. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. ഇനി രണ്ടാമതായിട്ട് ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ദൈവമേ നീ ഞങ്ങളോട് സംസാരിക്കണ്ട, നീ ഞങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് വീട്ടില് ടി വി ഉണ്ട്, ടി വിയിലെ പ്രോഗ്രാം ഓൺ ചെയ്യുമ്പോൾ തന്നെ തെറ്റിദ്ധരിക്കരുത്, ആവർത്തന വിരസതയാണ് ചിന്തിക്കരുത്. ദൈവം നിങ്ങളുടെ പാപത്തെ വെളിപ്പെടുത്താതെ നിങ്ങളെ അനുഗ്രഹിക്കും, മാനിക്കും, ഉയർത്തും എന്നൊക്കെ കേട്ട് നിങ്ങൾ ആത്മാവിൽ ഒന്നുകൂടെ പറയുകയാണ്, ദൈവമേ ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചു. നോ, നമുക്കിഷ്ടമുള്ള ചില കർണരസമാകുമാറുള്ള സീഡികളും കർണരസമാകുമാറുള്ള പ്രോഗ്രാമുകളും നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിന്റെ കാരണം എന്താന്ന് പറയാം? സകലത്തെയും മൂർച്ചയുള്ള വാളുകൊണ്ട് വെളിപ്പെടുത്തുന്ന ദൈവമായിട്ട് മുഖാമുഖം പോയി സെറ്റിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ആത്മീയമായി ക്ഷീണിക്കുകയോ തളരുകയോ ചെയ്യുമ്പോൾ നമ്മളെ കർണരസകമാകുമാറ് നമ്മുടെ ഇമോഷൻസിനെ ഉയർത്തുന്ന ചില പാട്ടുകളും ചില കാര്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന്റെ കാരണം പറയാം. നമുക്ക് ദൈവവുമായി മുഖാമുഖം ഒരു മീറ്റിംഗ് പ്ലേസിൽ ദൈവമായി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ പറയാം എന്താണെന്നറിയാമോ? ആ ജനത്തിന് മരുഭൂമിയിൽ ദൈവത്തിന്റെ വഴികൾ മിസ്സായി. രണ്ടാമതായി ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ബ്രദറെ, എനിക്ക് ആ ബ്രദറിന്റെ പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആ സഹോദരൻ ആരുമായിക്കോട്ടെ സഹോദരന്റെ ആ ബ്രദറിന്റെ മെസ്സേജ് ഞാൻ കുറെ വാങ്ങിച്ചു വെച്ചിരിക്കുക, രാവും പകലും ഞാൻ കേട്ടോണ്ടിരിക്കുക, നല്ലതാ. പക്ഷേ വോയിസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വോയിസിന് പകരം ആ മനുഷ്യന്റെ വോയിസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. യു ആർ ഡിപ്പെൻഡിങ് ഓൺ ദ വോയിസ് ഓഫ് എ മാൻ. പ്രിയമുള്ളവരെ, ദൈവമായിട്ട് ആദ്യം എടുത്തു വരുമ്പോൾ ഉണ്ടാകുന്നത്, രണ്ടാമതൊരു കാര്യം പറയാം, ദൈവമായിട്ട് മുഖാമുഖം കാണാൻ വരാതെ നമ്മൾ പത്രോസിനെ പോലെ ദൂരെ ദൂരെ അനുഗമിക്കുന്നതിന്റെ കാരണം പറയാം. നമ്മൾ ദൈവസേന ചെല്ലുമ്പോൾ ദൈവം നമ്മോട് എന്തു പറയണം നമ്മൾ ആഗ്രഹിക്കുന്നു പറഞ്ഞാട്ടെ. ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തായിരുന്നു, എന്തായിരിക്കാം അത്? നമുക്കറിയാം ചില കാര്യങ്ങൾ കർത്താവ് എന്നോട് നമ്മൾ പറയത്തില്ല, കർത്താവിനോട് സംസാരിച്ചു, കർത്താവ് ആശ്വസിപ്പിച്ചു, മുമ്പിലത്തെ മെസ്സേജിലൂടെ കർത്താവ് ആശ്വസിപ്പിച്ചു, വചനത്തിലൂടെ ആശ്വസിപ്പിക്കുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാം ഒരു ധാരണ എന്നറിയോ, ഞാൻ ദൈവസന്നിധി ചെന്ന് കഴിയുമ്പം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ദൈവം എന്നോട്
പറയത്തുള്ളൂ. ശരിയാണോ?
എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം ദൈവനോട് പറയത്തുള്ളൂ.
മൂന്ന്,
എന്റെ മാനുഷിക ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യം ദൈവം പറയത്തുള്ളൂ. യെശയ്യാവ് ശുദ്ധീകരിച്ചു വന്നപ്പോ യെശയ്യാവോട് പറഞ്ഞു, യെശയ്യാവേ പോ,
പറഞ്ഞു ഞാൻ പോകാൻ കർത്താവേ. ആ പൊക്കോ, പക്ഷെ പോയി പറയുന്നവൻ എന്ത് ചെയ്യത്തില്ല? കേക്കത്തില്ല,
അനുസരിക്കത്തുമില്ല, ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുക. പക്ഷെ നീ പോ.
ദൈവം നമ്മളോട് എളുപ്പമുള്ള കാര്യങ്ങൾ പറയും. ദൈവം നമ്മളോട് പ്രയാസമുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞാലേ, സ്ഥലവും കാണാൻ വിറ്റുകൊടുക്കാനും കാണാൻ പറഞ്ഞ അങ്ങൊന്നും പറയത്തില്ല, പേടിക്കണ്ട. പിള്ളേരെയും എല്ലാം എടുത്തോണ്ട് എവിടെങ്കിലും നോർത്ത് ഇന്ത്യയിലോ വെസ്റ്റ് എന്നാ പറഞ്ഞത് എനിക്ക്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇന്ത്യയുടെ ഒരു കാട്ടിൽ പോയി താമസിക്കാനാണ് കർത്താവ് പറഞ്ഞാലോ. അതുകൊണ്ട് തൽക്കാലം മോശമാരെ നമുക്ക് ആശ്രയിക്കാം. അവരാകുമ്പം വലിയ കുഴപ്പമില്ല. അത്യാവശ്യം വല്ലതൊക്കെ പറഞ്ഞാലും 40-45 മിനിറ്റ് കൊണ്ട് തീരുകയും ചെയ്യും. നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ജീവിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയാം. എല്ലാവരും പടകിൽ യാത്ര ചെയ്യുമായിരുന്നു. എല്ലാവരും പ്രതികൂലമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നു അവർ രണ്ട് പാട്ടൊക്കെ പാടിക്കാണും. പ്രതികൂലത്തിന്റെ മധ്യത്തിലും ആ കർത്താവ് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞതാ. രാത്രിയായപ്പം ഒരാൾ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നു. എല്ലാവരും പണ്ടാരോട് പറഞ്ഞു, എല്ലാവരും പടകിൽ പാട്ടൊക്കെ പാടി പ്രൈസലോടൊക്കെ പറഞ്ഞ് നമുക്കറിയാം അല്ലെ, വിഷമം പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും ഒരാളെ പടകിൽ നിറങ്ങിയുള്ളത് ആരാ? പത്രോസ്.
പത്രോസ് പടകിയും താഴോട്ടങ്ങ് ഇറങ്ങി. ഇറങ്ങി എന്തുകൊണ്ടെന്നറിയോ? കർത്താവിന് ചോദിച്ചു, ദൂരെ നിന്ന് ആരോ വരുന്നുണ്ട്. കർത്താവാണ് ദേശം മനസ്സിലായി. കർത്താവ്, അത് നീയാണെങ്കിൽ ഞാൻ വെള്ളത്തിലൂടെ നടന്ന് നിന്റെ അടുക്ക വരാൻ നീ ഒന്ന് കൽപ്പിക്കണം, ഞാൻ വരുവാന്ന് പറഞ്ഞു.
എനിക്ക് തോന്നുന്നുണ്ട് കൂടെയുള്ളവർക്ക് എന്നാ തോന്നിക്കാണും, മണ്ടൻ. ബുദ്ധി വേണം, ബുദ്ധി. കാൽക്കുലേറ്റ് ചെയ്തിട്ട് തീരുമാനം എടുക്കാവുള്ളൂ.
തീരുമാനത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, വിശ്വാസ ജീവിതം എന്നൊക്കെ പറയും. പക്ഷേ ഒരഞ്ചക്കമെങ്കിലും ബാങ്കിലൊന്നും ഇല്ലാതെ ഈ കാലത്ത് എന്ത് വിശ്വാസം? 25 വർഷം കഴിയുമ്പോ പൊട്ടിക്കുന്ന ഇൻഷുറൻസ് ഉണ്ടല്ലോ, 10.5 കോടിയാ കിട്ടാൻ പോകുന്നേ. ചുമ്മാ ഈ വിശ്വാസം എന്നൊന്നും പറഞ്ഞാലേ ഒന്നും നടക്കത്തില്ല. പക്ഷെ മീറ്റിംഗ് പ്ലേസിൽ പോകുന്ന കേൾക്കും, കം വരിക. അവൻ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. അവൻ ചുറ്റും നോക്കുമ്പോ എന്നാന്നറിയോ? യാതൊരു സെക്യൂരിറ്റി ഇല്ല, ലൈഫ് ബോട്ടും ഒന്നുമില്ല. മുങ്ങിപ്പോയാൽ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. അവൻ രാത്രിയുടെ 4 ആയാമോ എന്നെ ചിന്ത. കുറ്റാക്കൂരിട്ട അകലെ നിന്ന് ഒരാൾ നടന്നു വരുന്നുണ്ട്. യേശു ആണെന്ന് ഇവര് പറയുന്നു, യേശു ആണെന്ന് അവൻ പറഞ്ഞു, വരിക കമ്മെന്ന് അവൻ പറഞ്ഞു. പത്രോസ് ഇരുന്ന് ആലോചിക്കാൻ നോക്കട്ടെ, കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കണക്കുകൂട്ടുക, കർത്താവിന്റെ അടുത്ത് പോണോ വേണ്ടെന്നുള്ളതാ. പ്രിയ സഹോദരരെ, കണക്ക് കൂട്ടുന്നവൻ 2015 2025 അവൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസത്താൽ യേശുവിനെ കാണുന്നവൻ, അവൻ ഇറങ്ങുന്ന എങ്ങോട്ടെന്നറിയോ? അവൻ ആ തിരമാലയുടെ മുകളിലോട്ട് ചവിട്ടി അവൻ 1, 2, 3 വെച്ച് അവൻ കർത്താവിനെ നോക്കി നടന്നു തുടങ്ങി. ഹല്ലേലൂയാ. നടന്നു തുടങ്ങി അവനിങ്ങനെ ജയാലയായിട്ട് നടന്നു പോവാ, നമുക്കറിയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായി. മനുഷ്യനല്ലേ, അവന് കുറച്ചു കഴിഞ്ഞപ്പോ അവൻ താഴോട്ട് നോക്കി, താഴെ പോയി. അപ്പോഴേ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു, എന്താ പറഞ്ഞേ? ഞങ്ങൾ അന്നേരെ പറഞ്ഞതല്ലേ ഈ പടകിലിരുന്ന് പാട്ടും പാടി യേശുവിനെ കൂട്ടവരുത്തി അക്കരയ്ക്ക് പോയി അപ്പം തിന്ന് വീടും വാങ്ങിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് നമുക്ക് ആത്മാവിൽ ആരാധിച്ച് പുത്തനാമരിച്ചിലേ പോന്ന് പറഞ്ഞല്ലേ? എന്തിനായി തലവേദനയ്ക്ക് എടുത്തത് പത്രോസേ?
പക്ഷെ കർത്താവ് അങ്ങനല്ല ചെയ്തത്. കർത്താവ് പറഞ്ഞു, അവനെ കൈപിടിച്ച് ഉയർത്തിയിട്ട് അവനെ വെള്ളത്തിന് മുകളിലേക്ക് വീണ്ടും നടത്തി. ഹല്ലേലൂയ്യ. എന്നിട്ട് പ്രിയമുള്ളവരെ, ഇപ്പൊ അവന്റെ കൈയെ പിടിച്ചിരിക്കുന്ന ആരാ പറഞ്ഞ? ആരാ? യേശു. പത്രോസിനോട് കർത്താവ് പറഞ്ഞു കാണും, എന്റെ ഒരു ഭാവനയാ, പേടിക്കണ്ട. എന്തിനാ നീ പേടിച്ചേ? തിരിച്ചു കുറച്ച് ദൂരമുണ്ടെന്ന എന്റെ ചിന്ത. പടകില് മറ്റവരെല്ലാം ഇങ്ങനെ അന്താളിച്ചിരിക്കുമ്പോൾ രണ്ടുപേര്, അതേക്കുറിച്ച് ദൈവസ് ഇങ്ങനെ പറഞ്ഞു, രണ്ടുപേര് ഒരുമിച്ച് കരങ്ങളെ പിടിച്ചുകൊണ്ട് വരും. ആരൊക്കെയെന്നറിയാമോ? പത്രോസും യേശു. ഹല്ലേലൂയ. ഈ അവസരം വേറെ ആർക്കെങ്കിലും കിട്ടിയോ ഒന്ന് പറഞ്ഞേ? വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ കയ്യെ പിടിച്ച്, യേശു കയ്യെ പിടിച്ച് നടന്നു പോകുന്ന അനുഭവം വേറെ ആർക്കെങ്കിലും കിട്ടിയോ ഇല്ലയോ? പറഞ്ഞേ. കിട്ടിയില്ല. എന്താണെന്നറിയോ? വിശ്വാസത്തോടെ യേശു വരിക എന്ന് പറയുമ്പോൾ, വരിക എന്ന് പറയുന്ന രണ്ടാമത് ആലോചിക്കുന്നവന് അത് കിട്ടത്തില്ല. അത് മാത്രമല്ല, യേശുവിനെ വിശ്വസിക്കണം. ഒരു മിനിറ്റ് നിർത്തുക. ഈ കയ്യെ പിടിച്ചിരിക്കുന്ന ആരാ? പത്രോസ്. അവര് ചിന്തിക്കുക, യേശു കയ്യിലൊക്കെ പിടിച്ചു, ശരിയാ, പക്ഷെ രണ്ടുപേരെ വെള്ളത്തിന് മുകളിലൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ശക്തി യേശുവിനുണ്ടോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ യെശയ്യാവ് പറയുന്നു, ഈ കയ്യെ പിടിച്ചിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, എറ്റേണൽ ഫാദർ,
സമാധാനത്തിന്റെ പ്രഭു അവന്റെ കയ്യെ പിടിച്ചിരിക്കുക, അവനെ മുക്കിക്കളയാൻ എന്നോട് ചേർന്ന് പറ ഈ ലോകത്തിൽ ഒരു തിരമാലയ്ക്കും കഴിയത്തില്ല. ഹാലലൂയ. കാരണം അവന്റെ ശബ്ദമഹിമയോടെ തിരമാലകളുടെ മുഴുകും മുകളിൽ മുഴങ്ങുമ്പോൾ യഹോവ എന്നേക്കും രാജാവായി ജലപ്പളത്തിന് മീതെ ഇരിക്കുന്നുവെന്ന് 29-ാം സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ ഇറങ്ങിപ്പോന്നവനെ കയ്യെ പിടിച്ച് നടത്താനായിട്ട് ദൈവം ശക്തനാ. ഹാലലൂയ. ഇറങ്ങിപ്പോയ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി പടകിൽ നിറങ്ങിയവരെ, നിങ്ങളോട് ഞാൻ ഉത്സാഹത്തോടെ പറയാം, ദൈവം നിന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ യാത്ര ഏറ്റവും സുഗമമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. അവർ പടകിൽ കയറി അവരക്കരെ എത്തി. തീരുമാനിക്കുക. അതൊക്കെ ഇവിടെ വെച്ചാ തീരുമാനിക്കുന്നത്. മീറ്റിംഗ് പ്ലേസ് അത് ചർച്ചല്ല കേട്ടോ. നമ്മളും ദൈവവുമായിട്ട് ഒരു കൂടാരം. കൂടാരമുണ്ടോ? നമ്മളും ദൈവവുമായിട്ട് കൂടാരം അടിച്ചിട്ട് അവിടെ വെച്ചാണ് ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടത്. ഒന്ന്, കർത്താവെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവിന് വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? കുറവുകളും അശുദ്ധിയും എന്റെ ജീവിതത്തിൽ ഉണ്ടോ? സെറ്റിൽ ചെയ്യുക അവിടെ വെച്ച്. കർത്താവെ എന്താ നിന്റെ പ്ലാൻ എന്താ കർത്താവെ? മൂന്നാമതായിട്ട് ദൈവം ജനത്തോട് വ്യക്തിപരമായി സംസാരിക്കുന്നതിന്റെ കാരണം പറയാം. ദേ ആർ നോട്ട് വില്ലിംഗ് ടു ഒബേ ഗോഡ്. അവർ ദൈവത്തെ അനുസരിക്കാനായിട്ട് മനസ്സില്ല. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുണ്ട്, പക്ഷെ അനുസരിക്കാനായിട്ട് മനസ്സില്ല. പ്രിയമുള്ളവരെ, മോശ ദൈവമായിട്ട് സംസാരിക്കുക. ലോർഡ്, ഷോ മീ ദൈ വേസ്. നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. ലോർഡ്, ഷോ മീ യുവർ ഗ്ലോറി. നിന്റെ തേജസ്സിനെ കാണിക്കണമേ. മൂന്ന്, ലോർഡ്. കർത്താവിനോട് പറഞ്ഞെന്നറിയോ? കർത്താവ് പറഞ്ഞു, മൈ പ്രസൻസ് ആൾ കോവിത്തി. എന്റെ സാന്നിധ്യം മറന്നുപോയി. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. പിന്നെ അത്രേ പറഞ്ഞല്ലോ. ഞാൻ നിനക്ക് എന്നാം കൂടെ തരും കൂട്ടത്തി സ്വസ്ഥത. എല്ലാരും പറഞ്ഞു, ബ്രദറെ ഒരു സ്വസ്ഥതയില്ല. എന്താണെന്നറിയത്തില്ല, എല്ലാം ഓക്കെയാ, പക്ഷെ എന്തില്ല, സ്വസ്ഥതയില്ല. കാരണം എന്നറിയോ? ഇത് രണ്ടും ഒരു ഒരുമിച്ച് കിടക്കുന്ന വാക്യമാ. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് എന്നാ തരും? സ്വസ്ഥത തരും. ജീസസ് കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എന്റെ അടുക്കൽ വരിക, ഞാൻ നിനക്ക് സ്വസ്ഥത തരാം. ഇതാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. അങ്ങനെ പ്രിയമുള്ളവരെ, ദൈവവുമായിട്ട് ഈ വ്യക്തിപരമായ ഈ ഒരു ശബ്ദം ദിനം പ്രതി കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടെ പോകാത്ത. ദൈവമേ, ദൈവത്തിനടുക്ക് ചെന്നാൽ എന്റെ പാപമില്ല അങ്ങ് വെളിപ്പെടുമോ? വെളിപ്പെടട്ടെ സഹോദരങ്ങളെ. കർത്താവ് ശുദ്ധീകരിക്കാൻ മനസ്സുള്ളവനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതി. ഇനി കർത്താവിനോട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം വല്ലതും പറയോ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവം പറയത്തുള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചെയ്താൽ പോരെ. അവിടെ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും തന്ന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മെ നിറയ്ക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയ സൗരങ്ങളെ, വിഷമത്തോടെ പറയുക, കാലങ്ങളും സമയങ്ങളും കടന്നു പോവുക. ഇനിയും നിങ്ങൾ മെസ്സേജ് കേട്ടും പിന്നെയും കുറെ പുതിയ പാട്ട് പഠിച്ചു ഒന്നും ഇരിക്കരുത്. ദൈവത്തിന് വേണ്ടി തിരശീല വീഴാൻ പോകുന്ന അവസാന സമയത്തെങ്കിലും കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് ജ്വലിക്കാനുള്ള അവസാന സമയത്ത് ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവെ എന്റെ അലസതയിൽ എന്നെ വിടുവിച്ചാട്ടെ. കർത്താവെ, തിരുവനത്തിൽ എല്ലാവരെയും ശാസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദുഷ്ട. ദുഷ്ടനോട് ചേർത്ത് വിളിച്ചു മടിയ. രണ്ടും ഒരുമിച്ച, ദുഷ്ടനും മടിയനുമായ ദാസനെ. ദുഷ്ടൻ പറഞ്ഞു, മടിയൻ പറഞ്ഞു, ഞാൻ ദുഷ്ടനല്ല കർത്താവെ. കർത്താവ് പറഞ്ഞു, നീ മടിയനാ, യു ആർ ലേസി. കർത്താവിന്റെ അടുക്ക ചെല്ലു. കർത്താവെ, എന്നെ ഈ മീറ്റിംഗ് പ്ലേസിൽ ദൈവമായിട്ട് വ്യക്തിപരമായിട്ട് മുഖാമുഖം സംസാരിക്കുക. കർത്താവ് ബലമുള്ള കൈകൊണ്ട് പിടിക്കുമ്പോൾ പറയുക, കർത്താവെ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ പറയുക, കർത്താവെ പുറത്ത് കാളക്കുട്ടി, അവര് കാളക്കുട്ടിയെ കുടിച്ചിട്ട് ഇരിക്കുന്നു, 3000 പേര് മരിച്ചു, മുമ്പോട്ടുള്ള യാത്ര എങ്ങനെ, ഈ ജനം എങ്ങനെ എങ്ങനെ എന്നെ അനുസരിക്കുമോ? ഈ വിഷയങ്ങളൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് ചോദിക്കട്ടെ. അനേക വർഷങ്ങളായ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിനടുത്ത് പോകുന്ന എന്തിനു വേണ്ടിയാ? ഫ്രാൻസിസ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയാണോ പോകുന്നത്? നമുക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാം, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാ. ദൈവത്തിന്റെ നേച്ചർ അതാ. കർത്താവിന്റെ കാന്തോട് ഞാൻ പറയാ, നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രം അവന്റെ അടുത്ത് പോകരുത്. അവൻ നിന്നെയാണ് കാത്തിരിക്കുന്നത്. നീ എന്നാ ചോദിച്ചാലും അവൻ തരും. പക്ഷെ ഗോഡ് വാൻസ് യു. ദൈവത്തിന് നിന്റെ കൂട്ടായ്മയാ വേണ്ടേ. ഓർ ഡയറക്ഷൻസ്, ഗൈഡൻസ്. കർത്താവെ, ഞാനൊന്ന് വരിക. കർത്താവെ, ഒരു വിഷയം ഉണ്ട്. കർത്താവെ, എനിക്ക് എന്റെ കൊച്ച് MBBSന് പോകണം, എഞ്ചിനീയറിംഗിന് പോകണം, എന്ത് വേലും ആയിക്കോട്ടെ, ഡയറക്ഷൻസ് ഋഷിസ്വരനാന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്.
കർത്താവിന്റെ അടുത്ത് വെറുതെ പോകുന്ന എത്ര പേരുണ്ട്? കർത്താവിന്റെ അടുത്തില്ലയോ, കർത്താവ് എന്തിനാ വന്നേ, കർത്താവ് എന്തിനാ വന്നേ? വെറുതെ ചുമ്മാ വന്നതാ. എൻകറേജ് യു, ഗോഡ് ഈസ് അവർ ആൻസർ, ജീസസ് ഈസ് അവർ ആൻസർ. കർത്താവിന്റെ അടുത്ത് എന്നിട്ട് പറ, കർത്താവേ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടെന്നറിയോ, കർത്താവേ ഒന്നാമതെ പ്രാർത്ഥിക്കാൻ സമയമില്ല, ജോലിത്തിരക്ക്, പിള്ളേരുടെ പഠിത്തം, വീട്ടിലെ പണി, പിന്നെ നാട്ടിപ്പോക്ക്, കല്യാണം, എല്ലാം കൂടെ വന്ന് കർത്താവെ ഒട്ടും സമയമില്ല. പിന്നെ ആകെപ്പാടെ കിട്ടിയ അരമണിക്കൂറിൽ ഒരു എട്ട് വിഷയമുണ്ട്, ഇതിനെല്ലാത്തിനും നീ മറുപടി തരണം. ഞാൻ ആവർത്തിക്കട്ടെ സഹോദര, ദൈവം നിനക്ക് മറുപടി, നിനക്ക് എന്താ വേണ്ടത്? പൈസയാണോ, ജോലിയാണോ, പ്രോസ്പെരിറ്റി അല്ലേ, എന്താ വേണ്ടേ? സ്വന്തം പുത്രനെ അവിടുന്ന് തന്നവനെ, അവന് ബാക്കിയൊന്നും തരുന്നോണ്ട് ഒരു നഷ്ടവും ഇല്ല. പക്ഷെ ഗോഡ്സ് ഗോഡ് വാൻസ് യു. കർത്താവേ കർത്താവിനടുത്ത് ഞാൻ ഇരിക്കണം, ചുമ്മാ ഇരുന്നാ മതി. കർത്താവ് ചോദിക്കും, കർത്താവിന് അതിശയം ചോദിക്കും, എടാ ഈ 10-25 വർഷമായിട്ട് ഇവൻ വരുന്നത് ഓരോരോ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ, അല്ല സമയത്ത് പോകത്തില്ല, ഇന്ന് എന്നാ വന്നേ? പറ കർത്താവേ, ഇന്ന് ഞാൻ വെറുതെ നിന്നെ കാണാൻ വന്ന. നിനക്ക് പ്രാർത്ഥനകളൊക്കെ ഒന്നുമില്ലേ? തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഇന്റർസെഷൻ പെറ്റീഷൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം, അതിനെക്കുറിച്ച് ഒത്തിരി കേട്ടവരെ. പക്ഷെ ചില സമയത്തെങ്കിലും വെറുതെ കർത്താവിന്റെ അടുത്ത് പോയിരിക്കുക, ചുമ്മാ ഇരുന്ന ആവശ്യം, ചുമ്മാ ഇരുന്ന പോലെ. അപ്പൊ യഹോവ മോശയോട് സംസാരിച്ചു. അപ്പൊ നമ്മളാ സംസാരിക്കുന്ന, നമ്മൾ സംസാരിച്ച് 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 കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഒരു 2 മിനിറ്റ് എനിക്കിതാ, ഒരു 2 മിനിറ്റ്, അരമണിക്കൂറാ പ്രാർത്ഥിക്കാൻ വന്നു, 2 മിനിറ്റ് ഞാനെന്ന് പറഞ്ഞോട്ടെ, എല്ലാ കർത്താവെ കുറെ വിഷയം കൂടെ തീരാനുണ്ട്, ഇത് തീരത്തില്ല. ആർ യു ഗോയിങ് ടു ഗോഡ് ഫോർ ആൻസേഴ്സ് ഓർ ഡയറക്ഷൻസ് ഓർ എനിത്തിങ് ഓർ ബ്ലെസിംഗ്സ്? ദൈവത്തോട് നമുക്ക് ചോദിക്കും, കർത്താവെ നീ എന്താ ആഗ്രഹിക്കുന്നേ? ഗോഡ്സ് ഡിസേർവ് ഈസ് ഫോർ ഹിസ് ഹോളി പീപ്പിൾ ടു എൻജോയ് എ ഡെയിലി കൺസിസ്റ്റന്റ് കോൺവെർസേഷണൽ ഹിയറിംഗ് ഓഫ് ഗോഡ്സ് വോയ്സ്. എല്ലാ ദിവസവും കോൺവെർസേഷണൽ ഹിയറിംഗ് ഓഫ് ഗോഡ്സ് വോയ്സ് ഫേസ് ടു ഫേസ് ദൈവമായിട്ട്. ഞാനൊരു കൂട്ടത്തെയെങ്കിലും എൻകറേജ് ചെയ്യാം എല്ലാവർക്കും, ഞാൻ പറഞ്ഞ എത്രത്തോളം ഫോളോ ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഗോഡ് വാണ്ട്സ് യു ടു എൻജോയ് ഹിം ആൻഡ് എൻജോയ് ഹിസ് ഹോളി പ്രസൻസ്. ആസ് ഗോഡ്, കർത്താവ് എന്നെ സഹായിക്കണം, ഈ പുതിയ വർഷത്തിൽ എന്നെ സഹായിക്കണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെ ദൈവത്തിന്റെ കൂടെ ചുമ്മാ സമയം സ്പെൻഡ് ചെയ്താലേ, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ. ഉറപ്പിച്ചു പറയാം, ദൈവത്തിന് പ്രകാരം നടക്കാൻ ദൈവത്തിൽ, ഡോണ്ട് വറി. ശൂലം കാര്യ പോലെ നമ്മൾ കേൾക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കർത്താവ് വാതൊക്കെ ഒന്ന് മുട്ടുക. കർത്താവ് ഈ ലവോദിക്ക സഭ ഭയങ്കര പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക, കർത്താവ് സമയമില്ല കേട്ടോ. ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റും ഒട്ട് സമയമില്ല കേട്ടോ, സോറി ലോർഡ്. കർത്താവ് പ്രോഗ്രാംസും മീറ്റിംഗ്സും പിന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ പറയുന്ന കർത്താവ് എന്ത് ചെയ്യുന്നറിയോ, കർത്താവ് മുമ്പേ മെസ്സേജ് പറഞ്ഞ പോലെ ആ വാതക്കലല്ല, ഹൃദയവാതക്കലും തൊട്ടു. എന്താണെന്നറിയോ, 3 വാക്ക, ഓപ്പൺ ദ ഡോർ, ഹൃദയത്തിൽ കേൾക്കാം, കേൾക്കാൻ മേല, ഭയങ്കര വോയിസാ. പിന്നെ നമ്മൾ കേൾക്കുകയാണ്, നമ്മൾ ഭയങ്കര പാട്ടാ, സ്തുതി സ്തുതി അന്മനമേ, ഓപ്പൺ ദ ഡോർ. ഇപ്പൊ നമ്മളൊരു ഭാഗം നമ്മൾ അത് ആർക്കും കൊടുത്തിട്ടില്ല, കർത്താവിനും കൊടുത്തിട്ടില്ല, നമുക്കറിയാതെ കൊടുത്ത പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ആ റൂം അടച്ചു പൂട്ടി വെച്ചിരിക്കുക, ഹൃദയത്തിന്റെ ഒരു കോണിയാ കേട്ടോ. അവിടെയാണ് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കർത്താവിന് പോലും കൊടുക്കാതെ വെച്ചിരിക്കുന്നത്. കർത്താവ് അവിടോട്ട് കയറി വന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്നേഹം കൊണ്ടാ. വീണ്ടും ശബ്ദം കേൾക്കാം, ഓപ്പൺ ദ ഡോർ, ഐ വാണ്ട് യു, നോട്ട് യുവർ ആക്ടിവിറ്റീസ്. തെറ്റിദ്ധരിക്കരുത്, നോട്ട് യുവർ ഓഫറിങ്സ്. സ്നേഹം നിലയിൽ പറയാണ്, ഇഫ് യു ഡോണ്ട് ലവ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഗിവിംഗ് യുവർ ടൈം ഫോർ ജീസസ്, യേശുവിനായിട്ട് സമയം കൊടുക്കുന്നെങ്കിൽ, പ്ലീസ് ഡോണ്ട് പുട്ട് ദ ഓഫറിങ്സ്. ദയവായി ദൈവത്തിന് പണം കൊടുക്കരുത്, ദൈവത്തിന് ഇഷ്ടമില്ല. സിമ്പിളി ലീവ്. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, തിരുവചനങ്ങൾ വായിച്ച സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ യേശുവിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹം, ആഗ്രഹത്തെക്കാൾ അധികം ആർക്കാണ് ആഗ്രഹം കൂടുതൽ? യേശുവിന് നിങ്ങളുടെ കൂടെ ഇരിക്കാനാണോ, നിങ്ങൾക്ക് യേശുവിന്റെ കൂടെ ഇരിക്കാനാണോ? വേഗം പറഞ്ഞാട്ടെ. എന്തോ യേശുവിന് നിങ്ങളോട് ഇരിക്കാനാ? തിരുവചനങ്ങളോട് കടന്നു പോകുക നിങ്ങൾ. പഴയ നിമിത്തം നമ്മൾ കാണുന്നു, സീനായ് മല ഇറങ്ങി വന്നപ്പോ ആളുകൾ പറഞ്ഞു, കർത്താവെ മതി, പറയല്ലേ, വിറയ്ക്കുക. പക്ഷെ പുതിയ നിയമത്തില് ഉത്തമ ഹൃദയങ്ങളെ പ്രിയനായ ക്രിസ്തു വെളിപ്പെടുക,
സമരക്കാരിയെ കണ്ടേ, ഇതുപോലെ സമയത്ത് വെള്ളം കോരാൻ വന്നവളാ, ഒന്നും അറിയത്തില്ല, അക്ഷരമാല അറിയത്തില്ലാത്തവൾ. കേവലം സെക്കൻഡുകൾ കൊണ്ട് മില്ലൻസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ഷി വെന്റ് ടു ഗോഡ്. ആദ്യം യേശുവാ സംസാരിക്കുന്നത്, നീ ആരാ? യഹൂദനോ? എന്ത് യഹൂദൻ? അടുത്തത് പ്രോഫറ്റ്. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി. നിമിഷങ്ങളുടെ വ്യത്യാസം. അപ്പോഴവള് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വിഷയമുണ്ട്, 1400 വിഷയമായിട്ട് വർഷമായിട്ട് ഇവിടെ പ്രശ്നം നടക്കുക, എവിടെ ആരാധിക്കണ്ടെന്ന്. അപ്പൊ അവള് വിചാരിച്ചു, ഈ ആള് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ പറ്റിയ ആളാ, എവിടെ കർത്താവെ ആരാധിക്കണ്ടേ? കർത്താവ് പറഞ്ഞു, അവിടെ എവിടെയൊന്നും അല്ല ആരാധിക്കേണ്ടത്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആണ്ട് അടുത്ത അടുത്ത മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അവൾ മുമ്പിലെത്തി. അടുത്തത് വീണ്ടും, മെഷിക വരുമ്പോ ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരും. ആരാ മെഷിക? ഞാനാ മെഷിക. 20-25 വർഷങ്ങളായി ദൈവസഭയിൽ അനേക ലക്ഷം പ്രസംഗങ്ങൾ കേട്ടവര് എത്താത്ത പോയിന്റിലേക്ക് യേശുവുമായിട്ടുള്ള ചില നിമിഷങ്ങൾ അവളെ എത്തിച്ചു. അവളെല്ലാം മറന്നിട്ട് ഓടി വെച്ചിട്ട് പറയുകയാണ്, ഞാൻ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്, ക്വാളിറ്റി ടൈം. പുതുവർഷം എന്തിനാ തന്നെന്ന് പറയാം. നമ്മൾ കേട്ടതുപോലെ ലീഡിംഗ് ഓൺ ദി എവർലാസ്റ്റിംഗ് ആംസ്, കർത്താവിന്റെ മാർവോട് ചേർന്നിരിക്കാൻ തന്നതാ ഒരു വർഷം കൂടെ. നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കും, എന്താന്ന് പറയാം, ശ്രദ്ധിച്ചാട്ടെ. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, അറേസ് മൈ ബിലവഡ്, എഴുന്നേറ്റാട്ടെ. പിന്നെ ഒരു കാര്യം നമ്മൾ കേൾക്കും, എന്താണെന്നറിയോ, എഴുന്നേറ്റാട്ടെ. ശീതകാലം കഴിഞ്ഞു, ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന വചനമാ, തണുപ്പിന്റെ കാലമൊക്കെ പോയി. The voice of the turtle is heard in our land. പരിശുദ്ധാത്മാവിന്റെ ഇമ്പകരമായ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. കർത്താവ് പറഞ്ഞ വേടാണ്. അടുത്ത എന്നറിയോ, അടുത്ത കാര്യം ശ്രദ്ധിച്ചേ, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, വള്ളിത്തല മുറിക്കും കാലം വരുന്നത് മുറിച്ചു നടുന്ന കാലമാണ്. അപ്പൊ കർത്താവ് പറയുന്നത് എന്നറിയോ, എനിക്ക് അവിടെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്, എവിടെയെങ്കിലും ആയിക്കോട്ടെ, അവിടെ വള്ളിത്തല മുറിച്ചു നടന്ന കാലം വരുന്നോ, ജോലിക്ക് വരുന്നോന്നാ ചോദിച്ചേ. കർത്താവിന്റെ തോട്ടത്തിൽ പണിക്കാരെ ആവശ്യമാ. അപ്പൊ കർത്താവോട് ചോദിക്കുക, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു, നമ്മൾ ചോദിക്കാം, ഇനിയിപ്പോ എനിക്കെന്നാ വള്ളിത്തല മുറിച്ചു വിടുമ്പോഴേ, അതിന് വെള്ളം ഒഴിക്കാൻ ആരെങ്കിലും വേണ്ടേ? ചില പുതിയ തൈകൾ നടാൻ ആരെങ്കിലും വേണ്ടേ? കർത്താവിന്റെ മുന്തിരിത്തോട്ടമല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കും, കർത്താവേ അവിടെ വേലക്കാരും വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ പോരട്ടോ, പോരെ. ഇതിനാ വിളി എന്ന് പറയും. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. പാറയുടെ പുളപ്പിലും കടന്തൂക്കിന്റെ മറവിലും മറഞ്ഞിരിക്കുന്ന പ്രാവേ, ലെറ്റ് മീ ഹിയർ യുവർ വോയിസ്, ലെറ്റ് മീ സീ യുവർ ഫേസ്. നമ്മൾ കർത്താവ് വീണ്ടും ശബ്ദം കേൾക്കും, ഓപ്പൺ ദ ഡോർ, തുറന്നാട്ടെ. നമ്മൾ പറയും, ഇല്ല ഇല്ല കർത്താവേ, ഞാൻ തുറക്കത്തില്ല, എനിക്ക് ബൈബിളിൽ നിന്നൊരു ഒരു 5-6 പോയിന്റ് കൂടെ എനിക്ക് എഴുതാനുണ്ട്. ഓപ്പൺ ദ ഡോർ കർത്താവ്, എനിക്ക് നാട്ടിൽ വരെ പോകാനുണ്ട്. ഓപ്പൺ ദ ഡോർ കർത്താവേ, പിള്ളേരെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. ഓപ്പൺ ദ ഡോർ കർത്താവേ, ഇന്നലെ തൊട്ട് ഭയങ്കര ക്ഷീണം, 9:30 മണിക്കൂർ ഉറങ്ങിയിട്ട് ഒന്നും ആകുന്നില്ല. ഇതാണ് സഭയുടെ അവസ്ഥ. ഓപ്പൺ ദ ഡോർ, ആ ശബ്ദം കേട്ട് വാതിൽ തുറക്കുക. ഇതാണ് 5-ാം അധ്യായത്തിൽ കാണുന്നത്, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം, ഞാൻ അവസാനിപ്പിക്കുക, ഉണർന്നിരിക്കുന്നു. ഒരാൾ ഉറക്കത്തില്ല, വാതുക്കൽ നിന്നും മുട്ടുന്ന എന്റെ പ്രിയന്റെ ശബ്ദം എന്താണെന്നറിയോ, എന്റെ പ്രിയേ, എന്റെ നിഷ്കളങ്കേ, എന്റെ പ്രാവേ, നീ എഴുന്നേറ്റേ, ഇതുണ്ടോ, എന്നെ കണ്ടോ, എന്റെ തലമുടി മുഴുവനും ഉണ്ടല്ലോ, മഞ്ഞ കൊണ്ട് നനഞ്ഞിരിക്കുക, തുറന്നേ, വാതില് തുറന്നേ. ഐ വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് യു, ഐ വാണ്ട് ടു സ്പീക്ക് ടു യു. പൗള് പറഞ്ഞു, ഓ കർത്താവേ, ക്ഷീണ. ഇന്നലെ അല്ലേ, ഓ 2 ദിവസമല്ലേ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ളു, കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞിപ്പോ ഇങ്ങോട്ട് വന്നല്ലോ, പിന്നെ ഇപ്പൊ സംസാരിക്കുന്നത് എന്തിനാ? ഒരാഴ്ചയായിട്ട് ഞങ്ങള് ബൈബിൾ സ്റ്റഡി അല്ലായിരുന്നോ? പല പ്രോഗ്രാമിലും നമ്മൾ ദൈവത്തെ കാണുന്നില്ലെന്നുള്ള ഒരു സത്യം. അപ്പുറത്തിനുള്ളിൽ പറഞ്ഞു, അയ്യോ കർത്താവേ, ഞാനിപ്പം ചർച്ചിൽ പോകുന്ന ഡ്രസ്സല്ല, കാലാണെങ്കിൽ ചെളി പറ്റും എന്ന് പറഞ്ഞു. കാലാണ് ചെളി പറ്റും, പിന്നെ ഞാന് ചെരുപ്പ് വേറെ ചെരുപ്പാ ഞാൻ പുറത്തിടുന്നേ, ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞു. അവസാനം തട്ടിപ്പൊടിച്ചൊക്കെ എഴുന്നേറ്റ് വന്ന് തുറന്നപ്പോഴത്തേനാണ്ട് ആള് പോയി. പലരും ചോദിക്കാറുണ്ട്, സഹോദര കർത്താവ് എന്നോട് എന്നാ ഒന്നും പറയാത്തേ? പറയാം, അവൻ വിളിച്ചപ്പം നീ തുറന്നു കൊടുത്തില്ല, അതുകൊണ്ടാ. നെക്സ്റ്റ് ടൈം
നമ്മൾ എനിക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചതൊന്നും തന്നെ എനിക്ക് ആ ദൈവസാന്നിധ്യം അങ്ങോട്ട് പഴയ പോലെ ഇല്ല, ഞാൻ അനുഭവമല്ല പറയുന്നു. കർത്താവ് സംസാരിച്ച അപ്പൊ തുറന്നപ്പോ ആണ്ട് കർത്താവ് പോയി. കർത്താവ് അതിന്റെ പഴയ വാതിലുണ്ടോ, വാതിലിനകത്തൂടെ കൈയിട്ട് തുറക്കാം കേട്ടോ. പക്ഷെ കർത്താവ് തുറന്നില്ല. കുറച്ച് ഈ സുഗന്ധദ്രവ്യമൊക്കെ ഇട്ടിച്ചു പോയി ദൈവസാന്നിധ്യം. അവള് വീണ്ടും ഇറങ്ങി. ഓർത്ത് എന്ത് ചെയ്യുന്നറിയോ, ഇറങ്ങി അങ്ങോട്ട് പോയി. ഉത്തമഗത അഞ്ചാമത്തെയായി കണ്ടവരോടെല്ലാം ചോദിച്ചു, എന്റെ പ്രിയനെ കണ്ടോ? അവര് പറഞ്ഞു, ഞങ്ങളെങ്ങും കണ്ടില്ല. നമ്മള് ദിവസത്തെ കർത്താവ് ഇറങ്ങി സംസാരിക്കുമ്പോഴത്തേനെ നമുക്ക് സമയമില്ല. പിന്നെ നമ്മൾ നെറ്റിലൊക്കെ ഓൺ ചെയ്യുക, എന്തുവാ സർമൻ ഇൻഡക്സ്, പിന്നെ അതും ഇതൊക്കെ ഓൺ ചെയ്തിട്ട് പ്രിയനെ കണ്ടോ? അവര് പറഞ്ഞു, ഞങ്ങളും കണ്ടില്ല. അന്നാ ശരി, അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് ഓടിയേക്കാം. കണ്ടോ? അവിടെയും കണ്ടില്ല. അവസാനം എന്തിയെന്നറിയോ, ഇവിടെ ഇറങ്ങി പോവാ. പോയി 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 പോയി, തല്ലൊക്കെ കിട്ടി കേട്ടോ, അടിയൊക്കെ കിട്ടി. അവളെക്കാളും ആത്മീയ കുറഞ്ഞ ആളോട് ചോദിച്ചു, എന്റെ പ്രിയനെ കണ്ടോ എന്ന് പറയണേ. അപ്പൊ അവര് ചോദിച്ചു, എന്തോ ഇത്ര പ്രത്യേകത, എന്തോ ആണ് നീ പാതിരാക്കി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. അവൾ പറഞ്ഞു, എന്റെ പ്രിയൻ അതിസുന്ദരനാണ്, വെണ്മയും ചുവപ്പുമുള്ളവനാണ്, 10,000 പേരുകളിൽ അതിശ്രേഷ്ഠനാണ്. ഹാലേലൂയാ, ഹാലേലൂയാ. പ്രിയ സഹോദരങ്ങളെ, ഈ 2015 കർത്താവ് വാതക്കെ മുട്ടുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ വാതക്കെ മുട്ടുന്നേ? ഇന്ന് ആളുകൾ വാതക്കെ മുട്ടുന്നത് എന്തിനാണെന്നറിയോ? ആ കർത്താവിന്റെ വേലയ്ക്ക് ഒന്നുമല്ല, അതിനുവേണ്ടി ഒന്നുമല്ല. കർത്താവ് വാതക്കെ മുട്ടുന്നത് എന്തിനാണെന്നറിയോ? ബ്രെഡ് റെഡിയാക്കി വെച്ചിരിക്കുക, ബ്രെഡ്. ഇരു യോഹന്നാ 21 ആരാ അപ്പം മീൻ ഉണ്ടാക്കി വെച്ചേ? കർത്താവ് പറയാ, കണ്ടോ സ്വർഗീയ മർമ്മങ്ങൾ, പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം. പുത്രൻ ആരാന്ന് മനസ്സിലാക്കിയിട്ടില്ല പ്രിയമുള്ളവരെ. ഞാൻ ദൈവത്തോട് നിലവിളിക്കുക, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പുത്രൻ ആരാണെന്ന്. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ യേശു ക്രിസ്തു ആരാണെന്ന്? ദൈവത്തിനെക്കുള്ള കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം പൗലോസ് അല്ല ചപ്പന്ന് ചേർന്ന് വേണ്ടി ആരാണ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ആരാണ് ആരാണ് കന്നുകാലിക്കൂട്ടി ജനിച്ചത്? ആരാണ് ക്രൂശിൽ ജീവനെ തന്നത്? ആരാണ് അതെ പിശാചിനെ പരീക്ഷിക്കപ്പെട്ടത്? ആരാണ് പട്ടിണി കിടന്നത്, തുപ്പലേറ്റത്, അടിയേറ്റത്? സൈന്യങ്ങളുടെ യഹോവ കർത്താവ്, രാജാധിരാജൻ, സർവശക്തൻ എന്ന് കാണുമ്പോൾ നമ്മൾ അവന്റെ പാത വിവിണ് കിടന്ന് പറയും, കർത്താവേ, ഓപ്പൺ മൈ ഐസ് ലോർഡ്, ഞാൻ നിന്നെ കാണേണ്ട പോലെ കണ്ടിട്ടില്ല. ഐ വാണ്ട് ടു സീ യുവർ ഫേസ്. അവിടെ ആ കൂട്ടായ്മ ആരംഭിക്കും. കർത്താവേ, വാതിൽ തുറന്നു അകത്ത് വന്നു. കൂട്ടായ്മ ആചരിക്കുന്നവർക്കറിയാം, എന്തുണ്ട് കർത്താവെ, വിശന്നാ വന്നേ, സിറ്റിയിലെ ജീവിതമല്ലേ. കർത്താവ് പറയും, വാ, അത് കണ്ടോ ബ്രെഡ്. ബ്രെഡ് ഇതിനകത്തെ അക്ഷരങ്ങളല്ല പ്രിയമുള്ളവരെ, ഈ പുസ്തകമല്ല. ഈ പുസ്തകമാണ് 100 പോയി നിങ്ങൾ വാങ്ങിച്ചോ, നോ യൂസ് അറ്റ് ഓൾ. ഇതിനകത്തുള്ള വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഇതിനകത്തെ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തുക. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ആഹാരം കഴിച്ചു, സന്തോഷമായി, കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിയൻ അവിടെ ആരംഭിക്കുക. അതാണ് സൽബ നമ്മോട് സംസാരിച്ചേ. എവിടെയാ കർത്താവ്? നമ്മൾ അവിടെ എല്ലാം അന്വേഷിക്കുക. ബ്രദറെ ക്യാമ്പുണ്ടോ? എന്നാ ക്യാമ്പ് ബ്രദറെ? അടുത്ത മീറ്റിംഗ് എവിടെയാ? മാഡം ഗയോൺ കർത്താവിനെ അന്വേഷിച്ച് നടന്നവളാ. അവളോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നിന്റെ അകത്തുള്ളവനെ നീ എവിടെയാ ഈ പുറത്ത് അന്വേഷിച്ച് നടക്കുന്നേ? സ്വസ്ഥമായിരിക്കുക. നിന്റെ അകത്തുള്ളവന് വേണ്ടി നിന്റെ അകത്തെ വാതിലുകൾ തുറന്നിടുക. ലെറ്റ് സെലിബ്രേഷൻ ബിഗിൻ, ലെറ്റ് എൻജോയ് എൻജോയ്മെന്റ്, ലെറ്റ് ഫെസ്റ്റിവൽ ബിഗിൻസ്. അവിടെയാണ് യഥാർത്ഥ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. അവിടെ കൂട്ടായ്മ, പ്രിയനുമായിട്ടുള്ള കൂട്ടായ്മ, അന്തരാത്മാവിൽ നമ്മുടെ ആത്മാവും കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് മാനും പാൻപടയും പർവ്വതാഗ്രഹങ്ങളിൽ തുള്ളിക്കളിക്കുന്നത് പോലെ ആത്മാവിൽ തുള്ളിച്ചാടുന്നൊരു വ്യക്തി. അവനിവിടുത്തെ ഉപരോധം അവന് വിഷയമല്ല. അവനെ സംബന്ധിച്ചുള്ള അവൻ പറയും, ഹീസ് മൈ ബിലവഡ്, ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് മൈ ബിലവഡ് ഈസ് മൈൻ. പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം പോലെയാവും. അന്നാ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, 10 അന്നാ വാടി പ്രാർത്ഥിച്ചേക്കാം. പിള്ളേരെ കൂടെ വിളിക്കുക, പകുതി ഉറക്കത്തില്ല, ആമേനൊന്നും പകുതിയില്ല. പ്രാർത്ഥന ശ്വാസോച്ഛ്വാസം പോലെയാവും. ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ ക്രൈസ്റ്റ്, വി ആർ ലിവിംഗ് ഇൻ ദ വൈൻ. മടങ്ങൻ പറയുന്നത്, ഈ പുസ്തകം നമ്മൾ ഇനി ഓടിച്ചു വായിക്കരുത്, പുത്രനെ കാണാൻ വേണ്ടി വായിക്കണം. പിതാവ് വെളിപ്പെടുത്തും പുത്രനെ, പുത്രൻ പരിശുദ്ധാത്മാവിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തും. നമ്മൾ പറയാം, ബ്രദറെ കഴിഞ്ഞ 2014 ഞാൻ ബൈബിൾ വായിച്ചിട്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അതിനുത്തരമുണ്ട്, 31,173 പുഷ്പങ്ങളുണ്ട് ഇതിനകത്ത്. ഈ പുഷ്പങ്ങളിൽ ഒരു തേനീച്ച അവിടെ എവിടെയും പോയിരുന്നേച്ച് വന്നാൽ ഒന്നും കിട്ടുകയില്ല. ഒരു പൂവേല ഇരുന്നുള്ളെങ്കിലും അതിനകത്ത് നിന്റെ ആയുഷ്കാലം മുഴുവൻ കുടിക്കാനുള്ള തേനുണ്ട്, അത് കുടിച്ചോണം. ഹാലലൂയ്യ. ആ തേന്റെ എക്സ്ട്രാ വരുന്നതുമായിട്ട് വേണം കൂട്ടായ്മയ്ക്ക് കൂട്ടിലേക്ക് വരാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ നമ്മൾ പറയും, നിന്റെ വചനങ്ങൾ എനിക്ക് തേനേക്കാളും തേൻകട്ടയെക്കാളും മധുരമുള്ളതാ. ഞാൻ അവസാനിപ്പിക്കുക. ഓപ്പൺ ദ ഡോർ. വാതിലുകളെ തുറക്കുക. ഇവിടുത്തെ കമ്മ്യൂണിയൻ സ്റ്റാർട്സ് വിത്ത് ജീസസ്. കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിയൻ തുടങ്ങുക. നോയിങ് ഗോഡ്സ് ആൻഡ് ഗോഡ്സ് വേസ് ആൻഡ് ഗോഡ്സ് ഗ്ലോറി. കർത്താവിന്റെ മഹത്വവും കർത്താവിന്റെ തേജസ്സും വഴികളും അറിയുക. ആൻഡ് എൻജോയ് ദ പെർഫെക്റ്റ് റെസ്റ്റ് വിത്ത് ഗോഡ്. ദൈവമായിട്ട് ഉള്ള പെർഫെക്റ്റ് റെസ്റ്റ് ആരംഭിക്കുക. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ച വ്യക്തികളായിരിക്കാം, ഇപ്പോൾ എനിക്കതില്ല. കർത്താവ് നമ്മെ വിളിക്കുകയാണ്, ഐ വാണ്ട് ടു സ്പീക്ക് ടു യു, ഐ വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് യു, ഐ വാണ്ട് ടു ഹിയർ യുവർ സോങ്സ്, ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യു. ആരാ മണവാട്ടി പറയാം. മണവാളം വന്ന് മുട്ടുമ്പോൾ, ഉദാഹരണമായി ഒരു പെങ്കൊച്ചു കല്യാണം കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുക, മണവാളൻ എയർപോർട്ടിൽ വന്നു, ഫ്ലൈറ്റേ വരിക, ഇവിടെ വന്നു, കാറേ വരിക എന്നറിയാം. അവൾ എവിടെയായിരിക്കും ഇരിക്കുന്നത് പറഞ്ഞോട്ടെ. ഞാൻ വിചാരിക്കുന്ന അവൾ ആ കയറി വരുന്ന റൂമിൽ തന്നെ ഒരു കസേര റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും, കാരണം ഇപ്പൊ ആരും വരും എന്നറിയോ. ഒരുപക്ഷെ ഞാൻ പറയാം, അവളുടെ കൈ ആ വാതിൽപ്പിടിയിൽ തന്നെ ആയിരിക്കാം, കാരണം പ്രിയൻ മുട്ടുമ്പോൾ തന്നെ തുറക്കുക. അവളാണ് ബ്രൈഡ്. ലെറ്റ് വെയിറ്റ് ഫോർ ദ ലോർഡ്, ലെറ്റ് വെയിറ്റ് ഫോർ ജീസസ്, ലെറ്റ് ഹിയർ ഹിസ് വോയ്സ്, ലെറ്റ് സ്റ്റേ ഇൻ ദ വൈൻ. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ട് യോഗ്യത കൊണ്ടോ അല്ല, ഗോഡ് ടു ഗോഡ്, ദൈവമായിട്ട് കാര്യങ്ങളെ സെറ്റിൽ ചെയ്യുക. ഹിയർ ഫ്രം ഹിം, അവനിൽ നിന്ന് കേൾക്കുക. അപ്പൊ കർത്താവ് പറയും, കം, വരിക, കം വിത്ത് മീ ടു ദ വൈനയാർഡ്സ്, മുന്തിരിത്തോട്ടങ്ങളിലേക്ക് വരിക. ആൻഡ് യു വിൽ എൻജോയ് ദ ഗ്ലോറിയസ് പ്രസൻസ്. 2015 നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആനന്ദത്തിന്റെ, ആത്മാവിൽ നടക്കുന്ന, ആത്മാവിൽ സന്തോഷിക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പോവുക സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരവസരം കൊടുക്കുക ആ മീറ്റിംഗ് പ്ലേസിൽ ഇരിക്കാൻ. ഉറപ്പുവരുത്തുക, എന്റെ ഭർത്താവ് ടെന്റ് മീറ്റിംഗിൽ, ടെന്റിൽ കർത്താവുമായിട്ട് സംസാരിക്കുന്നു. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരവിടെ സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ ഉറപ്പുവരുത്തുക. കുഞ്ഞുങ്ങൾ, ഇറ്റ്സ് നോട്ട് ഫാമിലി പ്രേയർ, ഇറ്റ്സ് പേഴ്സണൽ മീറ്റിംഗ് വിത്ത് ദ ലോർഡ്, ഫേസ് ടു ഫേസ്. പാപങ്ങൾ വെളിപ്പെടട്ട് പ്രിയമുള്ളവരെ. കർത്താവുമായിട്ടല്ലേ ദൈവവാസനയിൽ കരയുക. എൻജോയ് ഗോഡ്സ് പ്രസൻസ്, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുക. കർത്താവിനെ ധാരാളമായി ധാരാളമായിട്ട് അനുഭവിക്കുക. യജമാനം വരുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൽ പണിയായി കാണുന്നവൻ എത്രയോ ഭാഗ്യവാൻ. മണവാളം വരുമ്പോൾ, തട്ടുമ്പോൾ തന്നെ വാതിൽ തുറക്കുന്നവൾ എത്രയോ ഭാഗ്യവതി. ആ ഭാഗ്യവതികളിലേക്ക് നമുക്ക് നമ്മൾ തന്നെ നമുക്ക് കൈപിടിച്ചു വരും. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org